Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അവിടെ ജപിക്കുക എന്ന ക്രിയയുണ്ട്, രൂപസങ്കല്പവും ആനന്ദനയവും പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പൊ ജപയോഗം എന്ന് പറയുന്നത് വൈദികമായ വേദത്തിന് നിർദ്ദേശിച്ചിരിക്കുന്ന പല സാധനകളും കാലാന്തരത്തിൽ രൂപാന്തരപ്പെട്ടു വന്നു, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ച് ഋഷിമാർ വ്യാഖ്യാനിച്ച് ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ, സ്മൃതികളിൽ, ധർമ്മശാസ്ത്രങ്ങളിലെല്ലാം കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ പറയുന്ന ജപയോഗവും മറ്റും. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള സാധനമാർഗങ്ങൾ എന്ന് പറയുന്നത് വൈദികകാലത്തിലുള്ളതല്ല, അതിൽ നിന്ന് വളരെ മാറ്റം വന്നതാണ്. വൈദികമായ ഉപാസനകളും ഒന്നും ഇന്നാരും ചെയ്യാറില്ല. കാരണം അത് ഓരോ ഉപാസനയ്ക്കും പ്രത്യേക ഫലം പറയുന്നുണ്ട്. അപ്പൊ അത്തരം ഫലങ്ങൾ ഉദ്ദേശിച്ചല്ല ഇന്ന് ചെയ്യുന്നത്. വേദത്തെ സംബന്ധിച്ചിടത്തോളം ദേവതാ സങ്കല്പം പോലും പൗരാണികമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം പൗരാണികമായ ദേവതാ സങ്കല്പം വന്നതിന് ശേഷമാണ് ദേവതാനാമങ്ങൾ ആവർത്തിക്കുന്നതും ആ രൂപത്തെ ധ്യാനിക്കുന്നതും എല്ലാം. അപ്പൊ ഇത് ചിത്തശുദ്ധിക്ക് എങ്ങനെ കാരണമാകുന്നു? രണ്ടു തരത്തിൽ. മന്ത്ര ജപ സാധനയെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിന് ദേവത കാണും, ദേവതാനുഗ്രഹം, അതാണ് അതിലെ മുഖ്യം. ഏത് ദേവതയുടെ മന്ത്രത്തെയാണോ ജപിക്കുന്നത് ആ ദേവതയുടെ അനുഗ്രഹമുണ്ട്. എന്തെല്ലാം വിഘ്നങ്ങൾ ഉണ്ടാകുന്നു, കാരണം മനോമാലിന്യങ്ങളും മറ്റും വിഘ്നമാണ്. അപ്പൊ ആ മനോമാലിന്യങ്ങളെയും മറ്റും ദേവതയുടെ അനുഗ്രഹം കൊണ്ട് ഇല്ലാതായിത്തീരും. അതാണ് മന്ത്രജപ സാധന ശുദ്ധിക്ക് കാരണം, ചിത്തശുദ്ധിക്ക് കാരണമായി തീരുന്നത് അങ്ങനെയാണ്. ഏത് ദേവത ഉദ്ദേശിച്ചത് ചെയ്യുന്നു ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടായി ചിത്തം ശുദ്ധമാകും. പിന്നെ മന്ത്രത്തിനും മറ്റും പ്രത്യേക ശക്തി ഉണ്ടെന്നും ആ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് തന്നെ ഇത് നശിക്കുന്നുവെന്നും മന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ അതും മുഖ്യമായും ദേവതാധീനമാണ്, ദേവതയുടെ ശക്തിക്കധീനമാണ്, അങ്ങനെ ദേവത അനുഗ്രഹം കൊണ്ടെന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള സിദ്ധാന്തം. അപ്പൊ മന്ത്രജപ സാധന നല്ലതാണ്. കാരണം ഇത് ഈ പറയുന്ന വൈദികമായ ഉപാസനകൾക്ക് ഇന്ന് പ്രചാരമില്ല. പിന്നെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിക്ക് വിചാരക്ഷമത കുറവാണ്. ഇത്തരം വളരെ വിചാരദാർഢ്യം മനസ്സിനുണ്ടെങ്കിലേ വിചാരമാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റൂ. മനസ്സതിന് വളരെ ബലമുള്ളതായിരിക്കണം. അങ്ങനെ അല്ലാതെ ഇരിക്കുന്ന ഒരു മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രജപ സാധന തന്നെയാണ് നല്ലത്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രജപ സാധനയിലൂടെ മുഖ്യമായിട്ട് ഇതാ സംഭവിക്കുന്നത്, ദേവതാ അനുഗ്രഹത്തിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളും ഇല്ലാതാകുന്നു. മറ്റ് ദേവതാ അനുഗ്രഹം കൊണ്ട് ബാക്കിയുള്ളതെല്ലാം മുക്ഷത്വം, മഹാപുരുഷ സംശ്രയം അതെല്ലാം ഉണ്ടാകുന്നു. അങ്ങനെ മുക്തിയിലേക്ക് അത് നയിക്കുന്നു. അതുകൊണ്ട് അതാണ് ശ്രേഷ്ഠം. അതും ഇവിടെ അദ്വൈത വിചാരമായിട്ട് അതിന് വിരോധമൊന്നുമുള്ള കാര്യമല്ല. ആ ദേവതാ അനുഗ്രഹം മുഖ്യം എന്നുള്ളത് ആണ് അതിൽ പ്രധാനമായി ചിന്തിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ദേവതാ അനുഗ്രഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം. മന്ത്രം ജപിക്കുമ്പോൾ എങ്ങനെ ഫലം ഉണ്ടാകുന്നു, ദേവത അനുഗ്രഹം കൊണ്ട് ഫലത്തെ ഉണ്ടാക്കിത്തരുന്ന ദേവതയാണ്. അതിന് നമ്മളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മന്ത്രം ജപിക്കാനും ഓർക്കത്തില്ല. അപ്പോൾ ഫലചിന്ത വരും. ഫലചിന്ത കഴിഞ്ഞാൽ സാധനയും മനസ്സുറക്കത്തില്ലെന്നാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാലും സാധനയും മനസ്സുറക്കത്തില്ല. ഏത് തരത്തിലത് ഫലത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോയാൽ അതിന്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മനസ്സ് വിക്ഷിപ്തമാകും. അപ്പൊ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്തരം സാധനങ്ങളെല്ലാം പ്രധാനമായിട്ടുള്ള കാര്യം വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ചെയ്യുന്നതാണ്, ശ്രദ്ധ. അതുകൊണ്ട് പറയും ധ്യാനം, ജപം, ഇതെല്ലാം ശ്രദ്ധയാണ് അവിടെ മുഖ്യം. വിശ്വാസം, അത് എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നു? ഗുരു നിർദ്ദേശിക്കുന്നു, ഗുരു പറയുന്നു നീ ഇന്ന മന്ത്രം ഉപദേശിക്കും. അപ്പൊ ആ മന്ത്രം ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇന്ന ഫലം ഉണ്ടാകും. ഇത് വേദാന്ത ശാസ്ത്രത്തിന് ചർച്ച ചെയ്യുന്നതാണ്, പഞ്ചദശയിലും മറ്റും ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ധ്യാനത്തെ സംബന്ധിച്ച്, അത് തന്നെ രൂപത്തെ സംബന്ധിച്ച്, ഗുരു നിർദ്ദേശിക്കുന്നു ഇന്ന മന്ത്രം നീ ജപിക്കുക. കാരണം മന്ത്രത്തിൽ വിശ്വസിച്ച് ജപിക്കുന്നു. അപ്പൊ ശ്രദ്ധയാണ് അവിടെ മുഖ്യം. ആ ശ്രദ്ധയുള്ളവനത് ഫലം ചെയ്യും. പിന്നെ അത് ഇത് ഫലത്തെ ഉണ്ടാക്കുമോ, ഇതിലെന്തെങ്കിലും അവസാനം നിഷ്പ്രയോജനമായി തീരുമോ, ഇങ്ങനെയൊക്കെയുള്ള വികല്പങ്ങൾ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ ജപം ഫലത്തെ ചെയ്യത്തില്ല. അല്ല, അതിന് മുഖ്യമായിട്ടുള്ളത് ശ്രദ്ധ മാത്രമാണ്. അതിന് ബ്രഹ്മസൂത്രമൊന്നും അവിടെ ആവശ്യമില്ല. ഇത്തരം വിചാരങ്ങൾക്കൊന്നും അവിടെ പ്രസക്തിയില്ല. വിശ്വാസം ഫലത്തെ കൊടുക്കുന്നു. ദൃഢമായ വിശ്വാസത്തോടുകൂടി അത് ചെയ്തവന് അത് ഫലത്തെ കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്നുവരെയുള്ള സാധകന്മാരുടെ അനുഭവം. അതുകൊണ്ട് അതിന് വിശ്വാസം മാത്രം മതി, മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ശാസ്ത്ര വിചാരത്തിന്റെ ഒന്നും ആവശ്യം അവിടെ ഇല്ല. പിന്നെ മന്ത്രത്തിന്റെ ശക്തി എന്താണ്, അത് മന്ത്രശാസ്ത്രത്തിന്റേതായ ഒരു വിഷയമാണ്. ഇന്ന ബീജ അക്ഷരം ജപിച്ചു കഴിഞ്ഞാൽ ഇന്ന ശക്തി ഉണ്ടാവും, അങ്ങനെയൊക്കെ പറയുന്നു. അത് ഇതുപോലെ തന്നെ ഒരു വിചാരത്തിന്റെ വിഷയമാണ്. പക്ഷെ സാധന എന്ന് പറയുന്നത് അത്തരം വിചാരമല്ല, ഇതിന്റെ ആവൃത്തിയാണ്. മന്ത്രത്തിന്റെ ആവൃത്തിയാണ് സാധന, വിശ്വാസപൂർവ്വമുള്ള ആവൃത്തി. അത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഉണ്ടാകും. അപ്പൊ ഗുരുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് മാത്രം മതി.
പിന്നീട് അതിന്റെ സാങ്കേതികത്വത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഗുരുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തിൽ മന്ത്രം ജപിക്കുക. ഫലം പഠിച്ചിരിക്കുന്നത് യത് ഭാവം തദ്ഭവതി എന്ന് പറയുന്നുണ്ടല്ലോ. നിരന്തര ബ്രഹ്മഭാവനയാൽ ഇത് സാധ്യമാണോ, അതിൽ നിഷ്ഠ വരുമോ, അത് പറയുന്നുണ്ട്. അതായത് ഇതും അദ്വൈതത്തിലൊരു വിഷയമാണ്. നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് എന്താണോ, ഉപാസന അല്ലെങ്കിൽ ധ്യാനം അത് മോക്ഷത്തിന് കാരണമല്ല, അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ അത് നേരിട്ട് ജ്ഞാനത്തെ ഉണ്ടാക്കുന്നില്ലെങ്കിലും ധ്യാനം ആകാം എന്ന് തന്നെയാണ് അദ്വൈതത്തിന്റെ അഭിപ്രായം. അതിൽ ഒരു സാങ്കേതികമായ ഒരു വാദമാണ് അവിടെയുള്ളത്. ഈ ധ്യാനം ജ്ഞാനത്തെ നേരിട്ടുണ്ടാക്കി മോക്ഷത്തെ തരുമോ, ഇല്ല എന്നാണ്. പക്ഷെ ധ്യാനം കൊണ്ട് ജ്ഞാനവും മോക്ഷം ഉണ്ടാകും എന്നാണ്. അതെങ്ങനെ ഉണ്ടാകുന്നു, നിരന്തരമായ ധ്യാനം കൊണ്ട്. അതിനും ഈ പറയുന്ന കാര്യം ആവശ്യമാണ്. ഗുരു ഉപദേശിക്കുന്നു, അത് ശ്രദ്ധ വേണം. വിചാരം പോലെയല്ല, വിചാരം എന്ന് പറയുമ്പോൾ അവിടെ ആവർത്തിയല്ല, ഇവിടെ അങ്ങനെയല്ല, ആവർത്തിയാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആവർത്തിക്കുന്നു. അങ്ങനെ ആവർത്തി കഴിഞ്ഞാൽ നിരന്തരമായ ആവർത്തനം കൊണ്ട് ഞാൻ ദേഹമാണെന്നുള്ള ഭാവന പോലെ അഹം ബ്രഹ്മമാണെന്നുള്ള ഭാവന, ജ്ഞാനമല്ല ഭാവന, നമ്മൾ കൽപ്പിക്കുന്ന ആ ഭാവന ദൃഢമായി വരുമ്പോൾ മുമ്പ് ശ്രവിച്ചിട്ടുള്ള വേദാന്ത വാക്യത്തിന്റെ ഫലമായിട്ട് ജ്ഞാനം ഉണ്ടാകുന്നു എന്നാണ്. ഇതിന് പ്രതിബന്ധമായിരിക്കുന്ന ദുരിതങ്ങളെല്ലാം നശിച്ച് ജ്ഞാനം ഉണ്ടാകും എന്നാണ്. പഞ്ചദശയിലെ ധ്യാന ദീപപ്രകരണം എന്ന് പറയുന്ന പ്രകടനത്തിന്റെ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് വിശദമായിട്ട്. അതാണ് സമ്മാതിഭ്രമം, വിസമ്മാതിഭ്രമം എന്ന് പറഞ്ഞ് രണ്ട് ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഒരു മുറിക്കകത്ത് ഒരു മണിയിരുന്നു, പ്രകാശിക്കുന്ന മണി, എന്നുവെച്ചാൽ രത്നം. ആ രത്നത്തിന്റെ പ്രകാശം ജനലിലൂടെ പുറത്ത് പതിച്ചു. നല്ല രത്നമാണെങ്കിൽ അതിന് പ്രകാശം വരും, പുറത്ത് പതിച്ചു. ദൂരെ നിന്ന് ഒരാൾ നോക്കിയപ്പോൾ പുറത്ത് പ്രകാശം കണ്ടു. ഈ പ്രകാശം കണ്ടുകൊണ്ട് ഇയാൾ രത്നമാണെന്ന് വിചാരിച്ച് ആ പ്രകാശത്തിന്റെ നേരെ ഓടി. അപ്പോൾ ഈ പ്രകാശത്തെ കണ്ടിട്ട് അയാൾ മണി കാണുന്നില്ല, മണി മുറിക്കകത്തായിരിക്കുന്നു, രത്നം പുറത്ത് കാണുന്ന പ്രകാശമാണ്. പ്രകാശത്തെ കണ്ടിട്ട് അയാൾ അങ്ങോട്ട് ഓടി. ഓടിച്ചെന്ന് പ്രകാശത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ മനസ്സിലായി ഇത് രത്നമല്ല, രത്നത്തിന്റെ ഒരു പ്രകാശമാണ്. പിന്നെ അയാൾ എന്ത് ചെയ്തു, ആ പ്രകാശം കണ്ട ദിക്കിലേക്ക് അന്വേഷിച്ചു ചെന്നപ്പോൾ എന്ത് ചെയ്തു, ആ പ്രകാശത്തിന്റെ പിന്നിൽ ചെന്നപ്പോൾ അയാൾ മുറിക്കകത്തിരിക്കുന്ന രത്നം അയാൾക്ക് കിട്ടി. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്, രത്നമാണെന്ന് പ്രകാശത്തിൽ ഭ്രമിച്ചിട്ടാണ് അയാൾ രത്നത്തിന് വേണ്ടി ഓടിയത്. അപ്പോ ഒരു ഭ്രമജ്ഞാനമാണ് അയാളെ രത്നത്തിന്റെ അടുത്തുകൊണ്ട് എത്തിച്ചത്. അപ്പൊ ഭ്രമജ്ഞാനം യഥാർത്ഥത്തിൽ എത്തിക്കും എന്നാണ്. ഭ്രമജ്ഞാനം യഥാർത്ഥ ജ്ഞാനത്തിൽ എത്തിക്കുന്നു എന്നാണ്. അയാൾ വാസ്തവത്തിൽ രത്നം കണ്ടിട്ടല്ല ഓടിയത്, രത്നത്തിന്റെ പ്രകാശത്തിൽ ഭ്രമിച്ചിട്ടാണ് രത്നമാണെന്ന്. പക്ഷെ ആ ഭ്രമം എന്ത് ചെയ്തു, ആ പ്രകാശത്തിലൂടെ പിന്നെ അയാൾ ആ പ്രകാശത്തെ പിന്തുടർന്നപ്പോൾ വാസ്തവത്തിൽ രത്നമിരിക്കുന്നതിന്റെ അടുത്ത് അയാളെ കൊണ്ടെത്തിച്ചു. മുറിക്കകത്ത് പോയി അയാൾ ആ രത്നത്തെ കൈവശപ്പെടുത്തി. പക്ഷെ ആദ്യം അയാൾ ഭ്രമത്തെയാണ് പിന്തുടരുന്നത്, അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് അയാൾ പ്രവൃത്തി ഉണ്ടായത്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ബോധം, ആത്മബോധം ഇല്ലാതിരിക്കുന്ന ഒരാൾ അഹം ബ്രഹ്മമാണെന്ന് കൽപ്പിക്കുകയാണ്, ഞാൻ ബ്രഹ്മമാണ് എന്ന് കൽപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഈ കൽപ്പന എന്ന് പറയുന്നത് വാസ്തവ യഥാർത്ഥ ജ്ഞാനമല്ല, വസ്തുവിനനുസരിച്ചാണ് കൽപ്പനയെങ്കിലും വാസ്തവത്തിൽ താൻ അതാണ്, വാസ്തവത്തിൽ താൻ അതായിരിക്കുന്നെങ്കിലും അത്ര ഒരു അനുഭവമില്ല, മറിച്ച് എന്താണ്, താൻ ദേഹമാണെന്നുള്ള അനുഭവമാണ്. അപ്പൊ നമ്മുടെ വാസ്തവത്തിൽ ഇപ്പോൾ ഉള്ള അനുഭവത്തിന് വിപരീതമായി അത് സത്യമാണെങ്കിലും അതിൽ ചെയ്യുന്ന ഒരു തന്റെ ഇച്ഛാശക്തി കൊണ്ട് ചെയ്യുന്ന ഒരു കൽപ്പനയാണ്, ഒരു ഭാവനയാണ്. അതുകൊണ്ട് ഇത് ഭ്രമമാണ്, ഇത് യഥാർത്ഥമല്ല. അഹം ബ്രഹ്മാസ്മി എന്നൊരാൾ ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടിയല്ല അയാൾ ധ്യാനിക്കുന്നു, അതുകൊണ്ട് ഇതൊരു ഭ്രമമാണ്. പക്ഷെ ഈ ഭ്രമം ആവർത്തിക്കുമ്പോൾ, ഈ ജ്ഞാനത്തെ ആവർത്തനം കൊണ്ടിത് ഈ ഭാവന ദൃഢമായി തീരുന്നു. ഇത് മരണപര്യന്തം അല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ആവർത്തിക്കുന്ന ഒന്നാണ്. ഈ ജന്മത്തിൽ അപരോക്ഷമായ അനുഭവം ഉണ്ടാകുന്നതിന് യോഗ്യതയില്ല എന്നുണ്ടെങ്കിൽ അത് വർത്തമാന പ്രാരബ്ധം, സഞ്ചിതമായ പ്രാരബ്ധം, ആഗാമി പ്രാരബ്ധം ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ ഈ ഇതിന് തടസ്സം ഉണ്ടാകാം, അതായത് ഈ അനുഭവം ഉണ്ടാകാതിരിക്കാം. അതുകൊണ്ട് മരണം വരെ ചിലപ്പോൾ ഉപാസിക്കേണ്ടി വരും, അഹം ബ്രഹ്മാസ്മി ധ്യാനിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ നിരന്തരം ധ്യാനിക്കുന്നത് കൊണ്ട് ആ ഭാവന ദൃഢമായി തീരുന്നു. ആ പ്രാരബ്ധം, തടസ്സമായി നിൽക്കുന്ന പ്രാരബ്ധം ഒഴിയുമ്പോൾ ജ്ഞാനം സ്വയം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ അത് ഒഴിയുന്നതിന് ഇത് സഹായിക്കും, ജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മഭാവന എന്ന് പറയുന്ന ഇതാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഭാവന, ആ ഭാവനയും ജ്ഞാനത്തിലും മോക്ഷത്തിലും എത്തിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ മുഖ്യമായും നിഷേധിക്കുന്നത് എന്തോന്നുണ്ട്, ജ്ഞാനം ഉണ്ടായതിനു ശേഷം പിന്നീട് ഇത്തരം ഭാവനകളുടെ ഒന്നും ആവശ്യമില്ല, അതാണ് ഇവിടെ നിഷേധിക്കുന്നത്. ജ്ഞാനോത്പത്തിക്ക് മുമ്പ് വേദാന്ത ശ്രവണം ചെയ്തിട്ടും അനുഭവം ഉണ്ടാകുന്നില്ല, അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്തരം ഭാവന ബ്രഹ്മഭാവന ആകാം എന്നാണ്. അല്ലെങ്കിൽ വിചാരം ചെയ്യുക, രണ്ടു വഴിയുണ്ട്. വിചാരം ചെയ്യുന്നതിനുള്ള ക്ഷമത ബുദ്ധിക്കില്ല, മനസ്സിന് ദാർഢ്യമില്ല, വിചാരത്തിൽ മനസ്സ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മഭാവന ചെയ്യുക. കാരണം അവിടെ ഒരു വിചാരം മതി, അഹം ബ്രഹ്മാസ്മി, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണോ, ഞാനാണ് നിർവികാരനാണോ, ഇങ്ങനെ ഒരേ ആശയത്തെ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് മാത്രവും ചിന്തിക്കാം, അഹം ബ്രഹ്മാസ്മി ചിന്തിക്കുക, ബ്രഹ്മം എന്താണ് അതും ചിന്തിക്കുന്നു, അത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതിനാണ് ഇവിടെ പറയുന്നത് യത് ഭാവേതി തദ്ഭവതി, എന്തിനെ ഭാവന ചെയ്യുന്നു അതായിത്തീരുന്നു എന്നുള്ളത് ക്രമേണ. അതിനാണ് ഈ വേട്ടാളന്റെ ഉദാഹരണവും മറ്റും പഞ്ചദശയിലും മറ്റും പറയുന്നത്. ബ്രഹ്മമാണെന്ന് നിരന്തരം ഭാവന ചെയ്യുന്നതിന് ഉദാഹരണമായിട്ടാണ്. അതങ്ങനെ ഭയന്ന് ഭയന്ന് അത് വേട്ടാളനായി മാറുന്നു എന്നാണ്. അതിലൂടെ പറയുന്ന ആശയം ശരിയാണ്, ഒന്നിനെ ഭാവന ചെയ്ത് 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 അത് തന്നെ ആയിത്തീരുന്നു. സദ്ഭാവാപത്തി എന്നും മറ്റും യോഗശാസ്ത്രത്തിലും മറ്റും പറയുന്ന ആ രൂപത്തെ പ്രാപിക്കുക എന്ന് പറയുന്നു. സഗുണ ഉപാസനയിലും ആ ദേവതാഭാവത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നതാണ്. ഉപാസകൻ തന്നെ ആ ഭാവത്തിലെത്തിച്ചേരുന്നു. സാരൂപ്യം, സാഷ്ടി എന്ന് പറയുന്നു. നിരന്തര ഭാവന കൊണ്ട് ദേവതയുടെ ഐശ്വര്യങ്ങൾ ഉപാസകനിൽ വന്നു ചേരും. അതാണ് ദേവത ഉപാസനയിലൂടെ സിദ്ധന്മാരും മറ്റുമായിത്തീരുന്നു. അതിന്റെയും അടിസ്ഥാന തത്വം ഇത് തന്നെ. ദേവതയെ ഉപാസിക്കുന്ന ആ ദേവതയിൽ അണിമാതി ഐശ്വര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉപാസകനിൽ വന്നു ചേരുന്നു. സാഷ്ടി എന്ന് പറയും, അതും ഒരു മുക്തിയാണെന്ന് പറയുന്നു. സാരൂപ്യം, ദേവതയുടെ രൂപങ്ങൾ വന്നു ചേരുന്നു. ദേവതയുടെ രൂപഭാവങ്ങൾ ഉപാസനയിൽ വന്നു ചേരുന്നു, അതിന് സാരൂപ്യം എന്ന് പറയും. പിന്നെ ദേവതാ ലോകത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നു, സാലോക്യം അവിടെ എത്തിച്ചേരുന്നു. പിന്നെ സായുജ്യം, ആ ദേവത അയോട് ഏകീഭവിക്കുന്നു. അപ്പൊ ഇതെല്ലാം അതിന്റെ എല്ലാം അടിസ്ഥാനം ഇത് തന്നെയാണ്. ഭാവേജി തദ്ഭവതി എന്ന് പറയുന്ന തത്വം തന്നെയാണ്, അങ്ങനെ വന്നു ചേരുന്നു എന്നാണ്. അപ്പൊ ഇവിടെ ചർച്ച ചെയ്തു വന്നത് ഭാവം എന്താണ്. ബ്രഹ്മസൂത്രത്തിൽ സിദ്ധമായ വസ്തുക്കളെ ശ്രുതി ബോധിപ്പിക്കുന്നുണ്ട്. ശ്രുതിയുടെ വാക്യങ്ങളെല്ലാം പ്രവൃത്തിയല്ല ബോധിപ്പിക്കുന്നത്, നിവൃത്തിയും ബോധിപ്പിക്കുന്നുണ്ട്. ഉദാസീനത, സർവപ്രവൃത്തിയുടെ അഭാവത്തെ ബോധിപ്പിക്കുന്നുണ്ട്. എവിടെ ബ്രാഹ്മണവും ഹന്തവ്യം, ആ വിഷയമാണ് ഇപ്പൊ ചർച്ച ചെയ്തത്. പ്രവൃത്തിയെ മാത്രമല്ല നിവൃത്തിയും ബോധിപ്പിക്കുന്നുണ്ട് ശ്രുതി. കൊല്ലരുത് എന്ന് പറയുമ്പോൾ അവിടെ പ്രവൃത്തിയല്ല, പ്രവൃത്തിയുടെ അഭാവമാണ് വരുന്നത്. അതുകൊണ്ട് പ്രവൃത്തിയെ മാത്രമേ വേദം ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ ആ വിഷയം അവസാനിപ്പിച്ചിട്ട് വീണ്ടും വൃത്തികാരന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഏതപി യുക്തം കർത്തവ്യ വിധി അനുപ്രവേശം അന്തരേണ വസ്തു മാത്രം ഉച്യമാനം അനർത്ഥം സ്യാ സപ്തദ്വീപ വസുമതി ഇത്യാദിവത്. കർത്തവ്യ വിധി അനുപ്രവേശേണ, കർത്തവ്യ വിധികളുമായി ബന്ധപ്പെടുത്താതെ വസ്തു മാത്രം ഉച്യമാണ്, കേവലം ഒരു വസ്തുവിനെ ബോധിപ്പിക്കുകയാണോ സച്ചിദാനന്ദം പ്രജ്ഞാനം ബ്രഹ്മ എന്നെല്ലാം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അനർത്ഥകം സ്യാത്, അത് പ്രയോജനമില്ലാത്തതായി തീരും എന്നാണ്. ഏതുപോലെ സപ്തദ്വീപ വസുമതി എന്ന് പറയുന്നു, ഒരു വാക്യം പ്രയോഗിക്കുകയാണ്. സപ്തദ്വീപ വസുമതി, ഏഴ് ദ്വീപുകൾ കൂടിച്ചേർന്നതാണ് ഈ ഭൂമി എന്ന് പറയുന്നു. ഈ വാക്യം ശ്രവിക്കുന്ന ആളിന് എന്താ പ്രയോജനം? അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞൊരു പ്രയോജനമുണ്ട്. ഭൂമി ഇങ്ങനെയാണെന്നുള്ള ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. പ്രയോജനം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ ഇവിടെ നിർദ്ദേശിച്ചു കൊടുക്കണം, നീ ഇന്നത് ചെയ്യൂ എന്ന് നിർദ്ദേശിക്കും. എന്നുവെച്ചാൽ ഇത് പുരുഷാർത്ഥത്തിന് ഉപയോഗപ്പെടുന്നില്ല എന്നർത്ഥം. അല്ല, ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നല്ല, ഒരു വസ്തുതാ കഥനം എന്ന് പറയുന്നത് ആ വാക്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാകുന്നു അത്രയാണ്. അത് പുരുഷാർത്ഥമല്ല, ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളൊന്നും അതിന്നുണ്ടാകുന്നില്ല എന്നാണ്. സപ്തദ്വീപ വസുമതി ഇത്യാദിവ പുരുഷാർത്ഥ സാധകമല്ല, ശബ്ദബോധം ഉണ്ടാകും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇതാണ് വൃത്തികാരൻ പറയുന്നത്. അതുകൊണ്ട് സ്ത്രീയുമായിട്ട് ഈ ബ്രഹ്മതത്വത്തെ ബന്ധപ്പെടുത്തുന്നു. ബ്രഹ്മതത്വത്തെ ബന്ധപ്പെടുത്തുമ്പോൾ ഉപാസന ആവശ്യമാണ്, ഉപാസനയിലൂടെ മോക്ഷം കിട്ടുന്നു, ഉപാസന അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, മോക്ഷം നേടുന്നു എന്നാണ് വൃത്തികാരന്റെ പദം. സിദ്ധാന്തി എന്താണ് പറയുന്നത്? സിദ്ധാന്തി ഉപാസനയെ അംഗീകരിക്കുന്നിടത്ത് പറയുന്നത് എന്താണ്? ഉപാസനയിലൂടെ ദുരിതങ്ങളെല്ലാം ക്ഷയിക്കുന്നു, ജ്ഞാനത്തിലൂടെ അജ്ഞാനം നശിക്കുന്നു, മോക്ഷം നേടുന്നു എന്നാണ്. അതാണ് സിദ്ധാന്തിയുടെ അഭിപ്രായം. പൂർവോക്ഷി അതായത് വൃത്തികാരൻ എന്താണ് പറയുന്നത്? ഉപാസനയിലൂടെ ദുരിതങ്ങൾ ക്ഷയിക്കുന്നു, ദുരിതം ക്ഷയിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷമായി, അതിന്റെ ഇടയ്ക്ക് ജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല. അതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. സത്പരിഹൃതം പറഞ്ഞു, ഇതിന് സമാധാനം നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് പ്രാഭാകര മീമാംസകരുടെ പക്ഷത്തെ ചർച്ച ചെയ്യുമ്പോൾ ഇതിന് പരിഹാരം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും മുമ്പ് നിങ്ങൾ അങ്ങനെ ചോദിച്ചല്ലോ, അതുകൊണ്ട് അത് വിശദീകരിക്കാം. അടുത്തു പറയുന്നു, രജ്ജിരിയം ന്യായം സർപ്പൈരി വസ്തു മാത്ര കഥനെ അഭി പ്രയോജനസ്യ ദൃഷ്ടത്വം. രജ്ജിരിയം നായം സർപ്പ, അതായത് കയറാണ് പാമ്പല്ല എന്ന് കേൾക്കുമ്പോ വസ്തു മാത്ര കഥനെ, അവിടെ ഒന്നും ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല, ഇതറിഞ്ഞിട്ട് ഇനി ഒന്ന് പ്രവർത്തിക്കൂ എന്ന് പറയുന്നില്ല. ഭയന്ന വ്യക്തിയോട് പറയുകയാണ്, കയറിനെ കണ്ട് സർപ്പമാണെന്ന് ഭയന്ന വ്യക്തി, അയാൾ ഭയന്ന് നിലവിളിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ഉള്ള വ്യക്തിയോട് കേവലം വസ്തുത പറയുകയാണ്, ഇതാ ഇത് സർപ്പമാണ് എന്നുള്ളതിന്റെ ഭ്രമം ശരിയല്ല, ഇത് വെറും കയറാണ് എന്ന് അത്രമാത്രമേ പറയുന്നുള്ളൂ. കയറ് എന്ന് മാത്രം പറഞ്ഞാൽ വസ്തു മാത്ര കഥനേവി പ്രയോജനസ്യ ദൃഷ്ടത്വ, പ്രയോജനം കാണുന്നുണ്ടെന്നാണ്. അയാളുടെ ഭയം മാറുന്നു, അയാൾ ഓടുന്നില്ല, അയാൾ ആശ്വസിക്കുന്നു, സന്തോഷിക്കുന്നു, ഈ ഫലം കാണുന്നുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ സപ്തദ്വീപ വസുമതി എന്ന് പറയുന്നുണ്ട്, ഒരാൾക്ക് ആനന്ദം ഉണ്ടാകുന്നില്ല, ഭയം മാറുന്നില്ല, അത് ശരിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ ആ വസ്തുത മാത്രം ബോധിപ്പിച്ചാൽ മതി, അത് ബോധ്യപ്പെടുന്നവന് ഭയവും മറ്റും മാറുന്നു, പ്രയോജനവും കാണുന്നുണ്ടെന്നാണ്. അപ്പൊ അവിടെ ചോദിക്കുന്നു, ശ്രുതബ്രഹ്മണോപി യഥാപൂർവം സംസാരിത്വ ദർശന രജ്ജുസ്വരൂപ കഥനവ അർത്ഥവത്വം ഇത്യുക്തം പറഞ്ഞു. ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ. വൃത്തികാരൻ പറയുന്ന എന്താണ്? തത്വമസി എന്ന് കേട്ടു, കേട്ടിട്ടും വിശേഷതയൊന്നുമില്ല, അതുകൊണ്ട് ഉപാസിക്കണമെന്നാണ്. നിരന്തരം ഉപാസന ചെയ്ത് ദോഷങ്ങളെല്ലാം മാറ്റണമെന്നാണ്. അതുകൊണ്ട് പറയുന്നത് ശ്രുതബ്രഹ്മണോപി, ബ്രഹ്മതത്വത്തെ ശ്രവിച്ചു കഴിഞ്ഞു, ബ്രഹ്മസൂത്രമെല്ലാം വിചാരം കേട്ടുകഴിഞ്ഞു, ചർച്ച ചെയ്തു കഴിഞ്ഞു. യഥാപൂർവം സംസാരിത്വ ദർശന, അവനും വീണ്ടും സംസാരിത്വം കാണുന്നുണ്ടല്ലോ, അവൻ വീണ്ടും സംസാരിയായിരിക്കുന്ന കാണുന്നുണ്ടല്ലോ എന്നാണ്. എന്നുവെച്ചാൽ അവനിലും വീണ്ടും സുഖദുഃഖങ്ങളെല്ലാം കാണുന്നുണ്ട്, അവനും പ്രപഞ്ച വ്യവഹാരങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നരജസ്വരൂപ കഥനവ അർത്ഥവത്വം, ഇത് കയറാണെന്ന് പറയുമ്പോൾ കാണുന്ന പ്രയോജനം ഇവിടെ കാണുന്നുണ്ടല്ലോ. സർപ്പഭ്രാന്തിയിൽപ്പെട്ടവനോട് കയറെന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രയോജനം കാണുന്നുണ്ട്, അതുപോലെ ഒരു പ്രയോജനം ഇവിടെ കാണുന്നില്ലല്ലോ. രജ്ജസ്വരൂപ കഥനവത് അർത്ഥവത്വം, രജ്ജസ്വരൂപ കഥനത്തെ പോലെ ഇവിടെ അർത്ഥവത്വം കാണുന്നില്ലല്ലോ. ഇത്യുക്ത നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞാണോ പറയുന്നു, അത്ര ഉച്ചതി. അതിന് സമാനം പറയാൻ എന്താണ്? അവഗത ബ്രഹ്മാത്മഭാവസ്യ യഥാപൂർവം സംസാരിത്വം ശക്യം ദർശയിതും. പിന്നെ ഈ ബ്രഹ്മാത്മഭാവത്തെ ഗ്രഹിച്ചവൻ, താൻ തന്നെ പരമാത്മാവാണെന്നുള്ള ബോധം വന്നവൻ ആണ് അവഗത ബ്രഹ്മാത്മഭാവസ്യ. ആ പരമാത്മബോധം വന്നവനെ സംബന്ധിച്ചിടത്തോളം യഥാപൂർവം സംസാരിത്വം, അതിന് മുമ്പ് അയാളിൽ എങ്ങനെയാണോ സംസാരിത്വം ഉണ്ടായിരുന്നത്, സുഖദുഃഖാദികൾ ഉണ്ടായിരുന്നത്, ജനന മരങ്ങൾ ഉണ്ടായിരുന്നത്, അത് ദർശയിതും നശക്യം, അത് വീണ്ടും കാണിക്കാൻ കഴിയത്തില്ല. ജ്ഞാനിയിൽ സംസാരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയത്തില്ല എന്നർത്ഥം. എന്തുകൊണ്ട്? വേദ പ്രമാണ ജനിത ബ്രഹ്മാത്മ ഭാവ വിരോധ. ഈ പറയുന്ന സംസാരം സുഖദുഃഖങ്ങളെല്ലാം എന്താണ്? ശ്രുതി പ്രമാണത്തിൽ നിന്നും ഉണ്ടായ, ശ്രുതിയാണ് പ്രബലമായ പ്രമാണം, ആ പ്രമാണത്തിൽ നിന്നും ഉണ്ടായ ബ്രഹ്മാത്മഭാവം, ആ പരമാത്മബോധം അതിന് വിരോധമാണ് ഇതെല്ലാം. ആ പരമാത്മബോധം ഇതിനെല്ലാം നശിപ്പിക്കുന്നതാണ്, വെളിച്ചത്തിൽ ഇരുട്ടിരിക്കുന്നില്ല. അപ്പൊ പരമാത്മബോധം വന്നവനിൽ പിന്നീട് ഒരിക്കലും സംസാരിത്വം കാണത്തില്ല, സുഖദുഃഖാദികളൊന്നും തന്നെ കാണത്തില്ല എന്നാണ്. എന്തുകൊണ്ട്? അതൊന്നുകൂടി വിശദീകരിക്കുന്നു. നഹി ശരീരാദി ആത്മാഭിമാനിനോ ദുഃഖഭയാദിമത്വം ദൃഷ്ടമിരി തസീവ വേദ പ്രമാണ ജനിത ബ്രഹ്മാത്മ അവഗമേ തദ്ഭിമാന നിവൃത്തു തദൈവ മിഥ്യാജ്ഞാന നിമിത്തം ദുഃഖഭയാദിമത്വം ഭവതീതി സത്യം കൽപ്പയിതും. പറയുന്ന ശരീരാദികളിൽ ആത്മാഭിമാനമുള്ളവന് ശരീരാദ്യ ആത്മാഭിമാനിനോ, ശരീര ഇത് ഞാനാണ് എന്നഭിമാനിക്കുന്നവന് ദുഃഖഭയാദിമത്വം ദൃഷ്ടം, അവന്റെ ദുഃഖം കാണും, ഭയം കാണും, അതെല്ലാം കാണുന്നുണ്ട്, അത് ശരിയാണ്. ശരീരത്തെ താനെന്ന് അഭിമാനിക്കുന്നവൻ തസ്യ, പക്ഷെ അതേ വ്യക്തിക്ക് തന്നെ വേദപ്രമാണജനിത ബ്രഹ്മാത്മ അവഗമേ, വേദപ്രമാണത്തിൽ നിന്നും ഉണ്ടാകുന്ന ആത്മബോധം, അത് വേദപ്രമാണം എന്ന് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ട്? അതിൽ നിന്ന് മാത്രമേ ശരിയായ ആത്മബോധം ഉണ്ടാകൂ, അല്ലാതെ ഉണ്ടാകുന്ന ആത്മബോധം ശരിയായ പൂർണമായ ബോധമായിരിക്കത്തില്ല. അതുകൊണ്ട് പറയുന്നത് വേദ പ്രമാണജനിത ബ്രഹ്മാത്മാവഗമേ തദ്ഭിമാനം മൃത്തു, ആ ശരീരാഭിമാനം നശിക്കുന്നു. ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ ശരീരബോധമില്ല. തദൈവ മിഥ്യാജ്ഞാന നിമിത്തം, വീണ്ടും ആ അജ്ഞാനം നിമിത്തമായിട്ടുള്ള ദുഃഖഭയാതിമത്വം, ദുഃഖവും ഭയവും മറ്റും ഭവതി ഉണ്ടാകുന്നു എന്നുള്ളത് കൽപ്പയിതും നശിക്കും. അതെങ്ങനെ കൽപ്പിക്കാൻ പറ്റും എന്നാണ്. ഈശ്വരബോധം എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക ബോധത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്, അതിനെ ഇല്ലാതാക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ആത്മബോധം എന്ന് പറയുന്നത് ആ ശരീരബോധത്തെ നശിപ്പിക്കുന്നതാണ്. ആ ശരീരബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന ഭയവും ദുഃഖവും ഒക്കെ പിന്നീട് എങ്ങനെ തുടരും? തുടരത്തില്ലെന്നാണ്. അഹങ്കാരം കൊണ്ടാണ് ബാക്കിയെല്ലാം, ശരീരത്തിലുള്ള ആത്മബോധം അതുകൊണ്ടാണ് ഈ ബാക്കി ഉണ്ടാകുന്ന എന്നാ ഉണ്ടാകുന്നത്. യസ്യ നാഹങ്കൃതോ ഭാവോ ബുദ്ധർ യസ്യന ലിപ്യതേ ഹത്വാവിസ ഇമാൻ ലോകാൻ നായം ഹന്തി നഹന്യതേ. ഭഗവാൻ അർജുനോട് പറയുന്നതാണ്, അർജുനന് പാപബോധം ഉണ്ടായത്, ഞാൻ ഈ ക്രൂരമായ ഹിംസാത്മകമായ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അഹിംസ പാപത്തെ ഉണ്ടാക്കും, അതുകൊണ്ട് താൻ എങ്ങനെ ചെയ്യും? സ്വധർമ്മമായി കരുതി ഈ പ്രവൃത്തി എങ്ങനെ ചെയ്യും എന്ന് സംശയം ഉണ്ടായപ്പോ ആ സംശയത്തെ നീക്കാൻ വേണ്ടി പറയാണ് യസ് എന്നാഹം കൃതോ ഭാവോ, ആർക്കാണോ അഹം കൃത ഞാൻ ചെയ്തവൻ എന്നുള്ള ഭാവം. ഞാനെന്ന് പറയുമ്പോൾ ശരീരം, ശരീരം കൊണ്ടാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പൊ ശരീരത്തോട് താതാമ്യപ്പെട്ടിട്ട് ഞാൻ ചെയ്തവൻ, അഹം കൃത, ഞാൻ ചെയ്യുന്നവൻ, ഞാൻ ചെയ്തു കഴിഞ്ഞവൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നവൻ എന്നുള്ള ഭാവം, ബോധം, ജ്ഞാനം ആർക്കാണോ ഇല്ലാത്തത്. ഉള്ളവന് സുദുക്കാദികളെല്ലാം ഉണ്ടാവും, അങ്ങനെ ഒരു ഭാവം ഇല്ലാത്തവന് അഹം കൃതോ ഭാവോ ബുദ്ധർ യസ്യന ലിപ്യതേ. അങ്ങനെയുള്ള അഹംബോധം, ശരീരത്തിൽ അഹംബോധം ഇല്ലാത്തവന് ബുദ്ധിയുടെ ലേപനം ഉണ്ടാകുന്നില്ല, അവന്റെ ബോധത്തിന് കർമ്മവുമായിട്ട് സംഘം ഉണ്ടാകുന്നില്ല. അവന്റെ ബോധം കർമ്മം അനുഷ്ഠിക്കുമ്പോഴും കർമ്മത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ബുദ്ധിലേപം, അവൻ കർമ്മത്തിലോ കർമ്മത്തിന്റെ ഫലത്തിലോ ആസക്തനാകുന്നില്ല. അങ്ങനെയുള്ളവൻ, അതാണ് ആ ശരീരാഭിമാനം ഇല്ലാതാകുന്നതിന്റെ പ്രയോജനം. അങ്ങനെയുള്ളവന് ഭത്വാവിസ ഇമാൻ ലോകാൻ, ഈ കാണുന്ന സർവ്വപ്രാണികളെയും ഭത്വാവി അവൻ കൊന്നുകഴിഞ്ഞാലും, എന്നുവെച്ചാൽ കൊല്ലണമെന്നുള്ള പറയുന്നത് സർവ്വപ്രാണികളെയും ഹനിച്ചാലും, ഭഗവാനെ സംബന്ധിച്ച് പറയുകയാണ് പ്രളയകാലത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു, സർവ്വപ്രാണികളെയും ഹനിക്കുന്നു, സംഹാരക്രിയ ചെയ്യുന്നു, എന്നാലേ തന്നെ നശിക്കത്തുള്ളൂ. അപ്പൊ അത് സംഭവിക്കുന്നുണ്ട്, ഭഗവാൻ സംഭവിക്കുന്നുണ്ട്. ഭത്വാവിസ ഇമാൻ ലോകാൻ, അല്ല മനുഷ്യനെല്ലാ ജീവനെയും കൊല്ലാൻ പറ്റത്തില്ലല്ലോ. നായം ഹന്തി, അവനൊന്നിനെയും കൊല്ലുന്നില്ല. ഹന്യരേ, കൊല്ലപ്പെടുന്നുമില്ല, അവൻ ആരാലും കൊല്ലപ്പെടുന്നുമില്ല എന്നാണ്. ശരീരത്തിലുള്ള അഹം അഭിമാനം നശിച്ചവന്, അഹന്താലേശം പോലും ഇല്ലാത്തവന് ചെയ്യുന്ന ഒരു കർമ്മങ്ങളും പുണ്യപാപത്തെ അവന് ഉണ്ടാക്കുന്നില്ല, ഒരു കർമ്മങ്ങളും അവനുമായിട്ട് ബന്ധവുമില്ല എന്നാണ്. ആ അഭിമാനം നശിച്ച അങ്ങനെ ഒരവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള അഭിമാനം നശിച്ചവൻ, അപ്പൊ ഈ പുണ്യപാപ ചിന്തയും കർമ്മഫല അനുഭവവും എല്ലാം എന്താണോ, ശരീരത്തിന് അഭിമാനമുള്ളവനാണ്. നിരാശീർ യഥചിത്താത്മാ രക്ത സർവപരിഗ്രഹം, ശരീരം കേവലം കർമ്മ ഭ്രുവൻ നാപ്നോതി കൽപ്പിഷം. ഇത് തന്നെ വേറെ ഒരു ഭാഗത്തും വിശദീകരിക്കുന്നുണ്ട്. നിരാശീഹി, അവൻ ആശയില്ല കർമ്മത്തെ സംബന്ധിച്ച്, എനിക്ക് ഇന്നത് നേടണം എന്നുള്ള ആഗ്രഹമില്ല, ചിത്തശുദ്ധിയെപ്പോലും അവൻ ആഗ്രഹിക്കുന്നില്ല. നിരാശീഹി, അവനറിയാം കർമ്മം ചെയ്താൽ ഫലമുണ്ടാകും, ആഗ്രഹത്തിന്റെ ആവശ്യമില്ല. താൻ ചെയ്യുന്ന കർമ്മത്തിന്, അതായത് ലൗകികമായ ഫലങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ഇന്ന കാമനയോടുകൂടി കർമ്മം ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ഫലത്തിന് ഫലകാമന കാരണമാണ്. ഇന്ന കർമ്മം ചെയ്താൽ ഇന്ന ഫലം കിട്ടും, അതുകൊണ്ട് ഇന്ന ഫലം വേണമെങ്കിൽ നീ കർമ്മം ചെയ്യണം. അതായത് സ്വർഗകാമോ യജേതാമോ, സ്വർഗത്തിന് കാമനയുള്ളവൻ യാഗം ചെയ്യാൻ പറഞ്ഞു. അപ്പോ യാഗം ചെയ്യുമ്പോൾ സ്വർഗത്തിന് കാമനയുണ്ടെങ്കിലേ ആ ഫലം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഫലം കിട്ടത്തില്ല, ഫലകാമന അതിന് കാരണമാണ്. പക്ഷെ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കാമനയില്ല, അയാൾ കാമനയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതുമില്ല. അപ്പോ എന്നാലും കർമ്മത്തിന് ഫലമുണ്ട്, കർമ്മം ഉണ്ടെങ്കിൽ അതിന്റെ ഫലം എന്നുള്ള നിയമമുണ്ട്. പക്ഷെ ആ നിയമം അവിടെ പ്രാവർത്തികമാകുന്നില്ല, കാരണം സാധാരണ കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മുഖ്യഫലത്തിന് കാമമില്ലെങ്കിൽ അവൻ ഹേതുവായി തീരുന്നില്ല, കാമിച്ചില്ലെങ്കിൽ ഫലം ഉണ്ടാകുന്നില്ല. മുഖ്യഫലം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ, ആഗ്രഹിക്കാത്തവൻ അതുണ്ടാകുന്നില്ല. അപ്പം നിരാശീഹി, ആശയില്ലാത്തതുകൊണ്ട് തന്നെ ഫലം ഉണ്ടാകുന്നില്ല. യഥചിത്താത്മാ, യഥചിത്തനായവൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, കാമനകൾക്കൊന്നും വശപ്പെടാത്ത രീതിയിൽ മനസ്സിനെ സ്വായത്തമാക്കി വെക്കാൻ കഴിയുള്ളവൻ, തെക്ത സർവപരിഗ്രഹ സന്യാസി, തന്റേതായി ഒന്നും എന്തെങ്കിലും സൂക്ഷിച്ചു വയ്ക്കുന്നതിനാണ് പരിഗ്രഹം എന്ന് പറയുന്നത്. ഇതെനിക്ക് എന്ന് പറഞ്ഞ എന്തെങ്കിലും വാക്കുക, തെക്ത സർവപരിഗ്രഹം എന്ന് പറയുമ്പോൾ തനിക്ക് വേണ്ടി ഒന്നും സൂക്ഷിക്കാത്തവൻ, ഒന്നിലും മമതയില്ലാത്തവൻ എന്നർത്ഥം. സർവപരിഗ്രഹങ്ങളെയും സമ്പാദ്യങ്ങളെയും ഉപേക്ഷിച്ചു. പിന്നെ അവൻ എങ്ങനെ കർമ്മം ചെയ്യുന്നു, ശരീരം കേവലം കർമ്മ, ഈ ശരീരത്തിൽ അഹംബുദ്ധി വയ്ക്കാതെ കർമ്മയോഗിയുടെ കാര്യം പറയുക. ശരീരം കേവലം കർമ്മ, ശരീരം കൊണ്ട്, ശരീരം എന്ന് പറയുമ്പോൾ മനസ്സും വാക്കുകളും ശരീരവും എല്ലാം കൊടുക്കും. കേവലം കർമ്മ, കേവലമായ കർമ്മത്തെ ചെയ്യുന്നു എന്നുവെച്ചാൽ ഫല പ്രതീക്ഷയില്ലാത്ത കർമ്മം, കേവലമായ കർമ്മം, അല്ലെങ്കിൽ അതിനോട് സംഘമില്ലാത്ത കർമ്മം. അങ്ങനെ കേവലം കർമ്മ ചെയ്യുന്നവൻ നാ പിനോദി കൽബിഷം, ആ കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന പാപം അവന് ബാധിക്കുന്നില്ല. കൽബിഷം പാപം നാ പിനോദി അവൻ എന്നർത്ഥം. ആ കർമ്മ സ്വധർമ്മമായിരിക്കണമെന്ന് നിയമമാണ്, സ്വധർമ്മമേ ചെയ്യാവും. പരധർമ്മവും ഭയാവഹ, പരധർമ്മമാണെങ്കിൽ അത് ദോഷത്തെ ചെയ്യും. അങ്ങനെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവന് ശരീരാഭിമാനം ഇല്ലാത്തവനാണ്, അവന് അതിന്റെ ഫലം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ എന്താണ്, ആ ശരീരാഭിമാനം നശിച്ച് ഉപനിഷത് ജ്ഞാനം കൊണ്ട് നശിച്ചവന് പിന്നീട് സംസാരം കൊണ്ട് എന്ന് കൽപ്പിക്കുന്നത് എന്താണ് അർത്ഥം? കർമ്മയോഗിക്ക് പോലും സംസാരമില്ല, കർമ്മയോഗിയെ പോലും കർമ്മഫലം ബന്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആത്മജ്ഞാനം കൊണ്ട് ശരീരാഭിമാനം നശിച്ചവന് പിന്നെ സംസാരം ഉണ്ടാകുമെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? എന്താണെന്നർത്ഥം? അതാണ് ഇവിടെ വിശദീകരിച്ചത്. അതുകൊണ്ട് ജ്ഞാനിക്കൊരിക്കലും പൂർവ്വ പഴയതുപോലെ അജ്ഞാനാവസ്ഥയിലുണ്ടായിരുന്ന പോലെയുള്ള സംസാരം അനുഭവപ്പെടുന്നില്ല, അതായത് സുഖദുഃഖങ്ങളൊന്നുമില്ല എന്നുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്.